Use headphones for better experience.
ശ്രീ എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. കാലവാഹിനിയായ മയ്യഴിപ്പുഴയുടെ കഥയാണിത്. തൻ്റെ കാൽക്കീഴിലേക്ക് മയ്യഴിപ്പുഴയെ ആവാഹിക്കുന്ന ദാസൻ്റെയും ജന്മാന്തരങ്ങൾക്കിടയിലെ വിശ്രമസ്ഥലമായ വെള്ളിയാങ്കല്ലിൽ നിന്ന് പറന്നുവന്ന ഒരു തുമ്പിയെപ്പോലെ ദാസൻ ജനിച്ചു. മയ്യഴിയിലെ ജീവിത നാടകങ്ങളുടെ ദൃക്സാക്ഷികൾക്ക് ദാസനെപ്പറ്റി സങ്കല്പങ്ങളുണ്ടായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം തേടിയ ദാസൻ ചങ്ങലകളിൽ ബന്ധിതനായി. സ്വയം നഷ്ടപ്പെട്ട ഓർമ്മകളിൽ ചന്ദ്രികയുമായി ഒന്നിക്കാൻ ആഗ്രഹിച്ചപ്പോഴും വെള്ളിയാങ്കല്ലുകളെ ചുറ്റിപ്പറക്കുന്ന തുമ്പിയായി തീരാനേ ദാസന് കഴിഞ്ഞുള്ളൂ. മലയാള നോവലിൻ്റെ ചരിത്രത്തിലെ പ്രകാശപൂർണതയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ഇത് നമ്മെ കാലത്തിൻ്റെ അടിയൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അധ്യായം 1. പണ്ട്, അതായത് ദാസന്റെ പിറവിക്ക് മുമ്പ്, അന്ന് വിശാലമായ റിയൂ ദിരസ് ഡാംസ് നിരപ്പില്ലാത്തതും കുടുസുമായ ഒരു നിരത്തായിരുന്നു. റിയൂ ദി ലാപ്രസോം, റിയൂ ദി ഗുവൻമാ തുടങ്ങിയ മറ്റ് നിരത്തുകളും അതുപോലെ തന്നെയായിരുന്നു. പാതാറിൽ കടലിനെയും പുഴയെയും കരയുമായി വേർതിരിക്കുന്ന വെളുത്ത മതിലോ അതിനരികിൽ അണിനിരന്നു നിന്ന് സമുദ്രത്തെയും നദിയെയും പ്രകാശിപ്പിക്കുന്ന വൈദ്യുത വിളക്കുകളോ അന്നുണ്ടായിരുന്നില്ല. റിയൂ ദി ലഗ്ലീസ്, റിയൂ ദി റെസിഡാംസ് തുടങ്ങിയ പ്രധാന നിരത്തുകളിൽ മാത്രം വളരെ ദൂരം ഇടവിട്ട് നാട്ടിയ മരക്കാലുകളിൽ എണ്ണവിളക്കുകൾ മുനിഞ്ഞു കത്തുമായിരുന്നു. പാതിരാവിന് മുമ്പ് തന്നെ കരിന്തിരി കത്തി കെട്ട് മയ്യഴിയെ ഇരുട്ടിൽ ആഴ്ത്തുകയും ചെയ്യും. കുന്നിനു മുകളിലെ മൂപ്പൻ സായിവിൻ്റെ ബംഗ്ലാവിൽ മാത്രം പാതിരാവ് കഴിഞ്ഞാലും ശരറാന്തലുകൾ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ബംഗ്ലാവിൻ്റെ പിറകുവശം കുന്നിന് താഴെ സമുദ്രമാണ്. സമുദ്രം നിശ്ചലമായി കിടക്കുന്ന രാവുകളിൽ ബംഗ്ലാവിൻ്റെ ജനവാതിലുകളിലൂടെ പ്രവഹിക്കുന്ന ശരറാന്തലുകളുടെ പ്രകാശം ജനവാതിലുകളുടെ ആകൃതിയിൽ വെള്ളത്തിൽ പരന്നു കിടക്കും. സൂര്യൻ ഉദിച്ചുയരുമ്പോൾ അഴീക്കൽ കടപ്പുറത്ത് ചെന്ന് നിന്ന് നോക്കിയാൽ പൈൻ മരങ്ങളുടെയും യുക്കാലിപ്റ്റസ് മരങ്ങളുടെയും പശ്ചാത്തലത്തിൽ മൂപ്പൻ സായിവിൻ്റെ മനോഹരമായ ബംഗ്ലാവ് സമുദ്രത്തിൽ പ്രതിബിംബിച്ചു കിടക്കുന്നതും കാണാമായിരുന്നു. അക്കാലത്ത് മൂപ്പൻ സായിവിനൊഴികെ മറ്റാർക്കും കാറുണ്ടായിരുന്നില്ല. ദാവിദ് സായിബ്, നൊഥേർ ലെസ്ലി സായിബ്, മേയർ ചെക്കുമൂപ്പർ, സെറിയാം ആംവ്രത്രേത്ത്, കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ കുതിരവണ്ടികളിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അവർക്ക് സ്വന്തമായി വണ്ടിയും കുതിരയും വണ്ടിക്കാരനും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും നല്ല കുതിര സങ്കരവർഗക്കാരനായ ലെസ്ലി സായിബിൻ്റേതായിരുന്നു. ലെസ്ലി സായിബിൻ്റെ കുതിരയല്ലേ, അതൊരു കുതിര തന്നെ ആയിരുന്നു, കുറമ്പി അമ്മ പറയും. തലയും പൊന്തിച്ചുള്ള അതിൻ്റെ പാച്ചലൊന്ന് കാണേണ്ടതാ. വെളുത്തതും ധാരാളം കുഞ്ചിരോമങ്ങളുള്ളതും ഉശിരുള്ളതുമായിരുന്നു ലെസ്ലി സായിബിൻ്റെ കുതിര. മൂപ്പൻ സായിബിൻ്റെ കാർ കപ്പലിലാണ് വന്നിറങ്ങിയത്. മയ്യഴിയുടെ മക്കൾ അന്നുവരെ കാറ് കണ്ടിട്ടില്ലായിരുന്നു. മുതുകിലൂടെ തീയും പുകയും തുപ്പിക്കൊണ്ട് എന്നും രണ്ട് തവണ ഒരു ബസ് മയ്യഴിയിലൂടെ കടന്നു പോകുമായിരുന്നു. രാവിലെ വടക്ക് തലശ്ശേരിക്കും വൈകുന്നേരം തിരിച്ചും തെക്ക് വടകരയ്ക്കും. ആ ബസ് കൂടാതെ മയ്യഴിയുടെ മക്കൾക്ക് കാണുവാൻ ഇടയായിട്ടുള്ള മറ്റൊരു മോട്ടോർ വാഹനം വല്ലപ്പോഴും വടകര ചന്തയ്ക്ക് പോകുകയും വരികയും ചെയ്യുന്ന ഒരു ലോറിയായിരുന്നു. കൊറമ്പിയമ്മേ, നിങ്ങൾ കാറ് കാണാൻ പോകുന്നില്ലേ? ഉടുത്തൊരുങ്ങി കാറ് കാണുവാനായി തുറമുഖത്തേക്ക് പോകുകയായിരുന്നു കുഞ്ഞിച്ചിരുത. അവൾ അക്കാലത്തെ കേളികേട്ട ഒരു അഭിസാരികയായിരുന്നു. കുഞ്ഞിച്ചിരുതയുടെ കേളി കിഴക്ക് പോണ്ടിച്ചേരി വരെയും വടക്ക് മംഗലാപുരം വരെയും പരന്നിരുന്നു. കുഞ്ഞിച്ചിരുതയുടെ ആരാധകന്മാരിൽ പ്രധാനി ന്യായാധിപനായ ദാവിദ് സായിവായിരുന്നു. കാർ എനക്കും കാണുന്നുണ്ട് കുഞ്ഞിച്ചിരുതേ, എന്നാൽ എൻ്റൊപ്പരം പോരീം കുറമ്പിയമ്മേ. കുഞ്ഞിച്ചിരുത ക്ഷണിച്ചു. പക്ഷേ കുറമ്പിയമ്മ സംശയിച്ചു നിന്നു. ദാമുവിനോടൊരു വാക്ക് ചോദിക്കണ്ടേ? കാറ് തുറമുഖത്ത് വന്നിറങ്ങി എന്നറിഞ്ഞതോടെ കുറമ്പിയമ്മയ്ക്ക് ഇരുക്കപ്പൊറുതിയില്ലാതെ ദാമു രാവിലെ ഇറങ്ങിപ്പോയതായിരുന്നു. അവൻ വന്നിട്ട് സമ്മതം വാങ്ങിയിട്ട് വേണം പോകാൻ. ദാമുവിനെയും കാത്ത് കുറമ്പിയമ്മ കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ വരണില്ലേ കുറമ്പിയമ്മേ? നിരത്തിൽ നിന്നുകൊണ്ട് കുഞ്ഞു ചിരുത വീണ്ടും ചോദിച്ചു. ഇങ്ങി കയറിയിരിക്കേ, ചിരി ചായൻ്റെ വെള്ളം കുടിക്കേ, അപ്പോഴത്തേക്ക് ദാമുവും വരും. അയ്യോ, 10 മണിക്ക് ദാവീദ് സാഹിബിൻ്റെ മംഗളാവിൽ ചെല്ലേണ്ടതാ കുറമ്പിയമ്മേ. എന്നാൽ ഇങ്ങി നടക്ക്. കുറമ്പിയമ്മ നിരാശപ്പെട്ടു. കുഞ്ഞു ചിരുതയ്ക്ക് എന്നും തിരക്കാണല്ലോ. ഏതോ വെള്ളക്കാരൻ സമ്മാനിച്ച സെന്റിൻ്റെ രൂക്ഷഗന്ധം പരത്തിക്കൊണ്ട് കുഞ്ഞിച്ചിരുത നടന്നകന്നു. മനസ്സ് നിറയെ മൂപ്പൻ സായിവിൻ്റെ കാറിനെക്കുറിച്ചുള്ള ഭാവനയുമായി ദാമുവിനെയും കാത്ത് കുറമ്പിയമ്മ വെളിയിൽ നോക്കിയിരിക്കുകയും ചെയ്തു. ദാമു വന്നു കയറുമ്പോൾ ഉച്ചയായിരുന്നു. എടദാമു, ഞാൻ കാറ് കാണാൻ പോകട്ടെടാ. വൈകുന്നേരം ആവട്ടെ, പൂഴി വാരി എറിഞ്ഞാൽ വീടാത്തത്ര ആളുണ്ട് കടപ്പുറത്ത്. മൂപ്പൻ സാഹിബിൻ്റെ കാറ് കാണുവാനായി മയ്യഴിയുടെ മക്കൾ മുഴുവൻ തുറമുഖത്തെത്തിയിരുന്നു. വൈകുന്നേരം തിരക്ക് കുറഞ്ഞപ്പോൾ ദാമു അമ്മയെയും കൂട്ടി തുറമുഖത്ത് ചെന്നു. കുറമ്പിയമ്മ കണ്ണുനിറയെ കാറ് കണ്ടു. അവർക്കതൊന്ന് തൊട്ടു നോക്കുവാൻ കൊതി തോന്നി. പക്ഷേ കാറിന് ചുറ്റും ആയുധധാരികളായ പോലീസുകാർ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. എണക്കൗസു, കാറ് കണ്ട് തിരിച്ചു വരുമ്പോൾ നിരത്തിൽ നിന്നുകൊണ്ട് തന്നെ കുറമ്പിയമ്മ വിളിച്ചു പറഞ്ഞു. കണ്ണാടി പോലെ തിളങ്ങ, മുഖം നോക്കി ചാന്ത് തൊട. ഇനി കണ്ടില്ലല്ലോ എൻ്റെ കൗസു. തൂണും ചാരി നിന്ന് കൗസു ചിരിച്ചു. കുറമ്പിയമ്മ കോലായിൽ കാലും നീട്ടിയിരുന്നു. തല നിറയെ കാറിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അപ്പോഴും കാറ് കണ്ട് ആളുകൾ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഉണ്ണിനായരും കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഇനി കണ്ടില്ലേ കുറമ്പി? കണ്ടു നായരെ, ഇതെന്തൊരു തിളക്ക, കണ്ണാടി പോലല്ലേ മിന്നുന്നത്. പക്കെങ്കിൽ ഫ്രാൻസിൽ അതിനേക്കാളും മുന്തിയ കാറുണ്ട്. ഉണ്ണി നായർക്ക് പിറകെ മുടന്തി മുടന്തി വരുന്ന കുഞ്ചക്കൻ അറിയിച്ചു. താറു തേച്ച മരക്കാലുകളിലെ മുനിസിപ്പൽ വിളക്കുകൾ കത്തിക്കുന്നത് കുഞ്ചക്കനാണ്. തോളിൽ ഏണിയും കയ്യിൽ എണ്ണട്ടിന്നും ഉണ്ടായിരുന്നു. കുഞ്ചക്കൻ പറഞ്ഞത് കുറമ്പിയമ്മ കേട്ടുവോ? വിദൂരതയിൽ കുതിരക്കുളമ്പടികൾ. കുറമ്പിയമ്മ കാതോർത്തു. മുക്കുതിരിഞ്ഞ് ലെസ്ലി സായിബിൻ്റെ കുതിരവണ്ടി പ്രത്യക്ഷപ്പെട്ടു. തിരിയുന്ന മരച്ചക്രങ്ങളുടെ കിറുകിറുപ്പ്, കുതിരയുടെ കഴുത്തിലെ മണിക്കിലുക്കം. കുതിരവണ്ടി സാവധാനം കുറമ്പിയമ്മയുടെ പുരയുടെ മുമ്പിൽ വന്നു നിന്നു. തൊപ്പിയണിഞ്ഞ തല വെളിയിൽ കാട്ടി ലെസ്ലി സായിബ് ചോദിച്ചു, കുറമ്പി ഇച്ചിരി പൊടി തരുമോ? കുറമ്പിയമ്മയ്ക്ക് ആനക്കൊമ്പിൽ തീർത്ത ഒരു പൊടിടപ്പിയുണ്ടായിരുന്നു. കുറമ്പി ഇച്ചിരി പൊടി തരുമോ? ലെസ്ലി സായിബ് പതിവ് പോലെ ചോദിക്കുന്നു. അതിനെന്താ സായിബേ, അതൊന്ന് ചോദിക്കാനുണ്ടോ? ചോദിക്കാതെ തന്നെ കുറമ്പിയമ്മ ലെസ്ലി സായിബിന് പൊടി കൊടുക്കില്ലേ? അവർ കോലായിൽ എഴുന്നേറ്റ് നിന്നു. മുട്ടോളം എത്തുന്ന ഒരു മുണ്ട് മാത്രമാണ് വേഷം. കാതിൽ പൊന്നിൻ്റെ വലിയ തക്കകൾ, കഴുത്തിൽ അഷ്ടിക. ലെസ്ലി സായിബ് വണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങി. അദ്ദേഹം കാൽശരായിയും കോട്ടും ധരിച്ചിരുന്നു. കാലുകളിൽ കരയുന്ന പാപ്പാസ്. അക്കാലത്ത് മയ്യഴിയിലെ ഏറ്റവും വലിയ പരിഷ്കാരിയായിരുന്നു നൊതേർ ലെസ്ലി സായിബ്. ഇരിക്കീൻ സായിബേ. കുറമ്പിയമ്മ ഉടുമുണ്ടുകൊണ്ട് ബെഞ്ച് തുടച്ചു വൃത്തിയാക്കി. ലെസ്ലി സായിബ് തലയിൽ നിന്ന് തൊപ്പിയൂരി ബെഞ്ചിന്മേലും ഉപവിഷ്ടനായി. തൊപ്പി മടിയിൽ വെച്ചു. ഒരു നുള്ളു മതി കുറമ്പി. കുറമ്പിയമ്മ മടിയിൽ നിന്ന് ആനക്കൊമ്പിൽ തീർത്ത ദപ്പിയെടുത്ത് സായിബിൻ്റെ നേരെ നീട്ടി. സായിബ് ഒരു നുള്ള് പൊടി ഉള്ളംകൈയിൽ കുടഞ്ഞിട്ടു. ചോര പോലെ ചുവന്ന കൈ. മയ്യഴിയിൽ മറ്റേത് സങ്കരവർഗക്കാരനുണ്ട് ഈ നിറം? ലെസ്ലി സായിബിനെ കണ്ടാൽ സാക്ഷാൽ വെള്ളക്കാരൻ എന്നേ തോന്നു. ലെസ്ലി സായിബ് ഉള്ളംകൈയിൽ നിന്ന് പൊടി നുള്ളിയെടുത്തു. മൂക്കിൽ കയറ്റി. ചെത്തിപ്പൂ പോലെ ചുവന്ന മുഖം കൂടുതൽ ചുവന്നു വന്നു. പൊടിയുടെ ലഹരിയിൽ സായിബ് കണ്ണടച്ചിരുന്നു. സായിബേ, എനിക്കൊരു പൂതി. വാതിൽപ്പടിയിന്മേൽ ചാരി നിന്ന് കുറമ്പിയമ്മ സായിബിനെ നോക്കി. കുറമ്പിക്ക് എന്ത് പൂതിയാ, അത് മാറ്റിത്തരാൻ ഞാനില്ലേ. ലെസ്ലി സായിബ് കണ്ണു തുറന്നില്ല. പൊടിയുടെ ലഹരി കുറയുന്നതുവരെ സായിബ് അങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ് പതിവ്. സായിബ് ഒരു കാറ് വാങ്ങണം. കാറോ? മൂപ്പൻ സായിബിൻ്റെ കാറ് പോലത്തൊരു കാറ്, കണ്ണാടി പോലെ തിളങ്ങുന്ന കാറ്. നോക്കിയാലും മുഖം കാണണം. കാറെന്തിനാ കുറമ്പി, നമുക്ക് കുതിരവണ്ടി പോരെ. ഈയുള്ളോളൊരു പൂതിയ. മൂപ്പൻ സായിബിൻ്റെ കാറ് കണ്ടപ്പോൾ തുടങ്ങിയതാണ് കുറമ്പിയമ്മയുടെ ഈ മോഹം. കാൽശരായിയും തൊപ്പിയും ധരിച്ച് കണ്ണാടി പോലെ തിളങ്ങുന്ന കാറിൽ ലെസ്ലി സാഹിബ് സഞ്ചരിക്കുന്നത് ഇതിനകം എത്രയോ തവണ കുറമ്പി അമ്മ സ്വപ്നം കണ്ടു കഴിഞ്ഞിരുന്നു.
വാങ്ങില്ല സായുവേ.
അതിന് പണം വേണ്ടേ കുറമ്പി? അക്കാലത്ത് ഒരു കാറ് വാങ്ങുക എന്നത് ഒരു കപ്പൽ വാങ്ങുന്നതിനേക്കാൾ വിഷമകരമായിരുന്നു. അക്കാലത്ത് ആളുകൾക്ക് കാറുകളേക്കാൾ കൂടുതൽ കപ്പലുകൾ ഉണ്ടായിരുന്നില്ലേ? എങ്കിലും കാറ് വാങ്ങുന്ന കാര്യം ആലോചിക്കാമെന്ന് ലെസ്ലി സായിബ് ഉറപ്പുകൊടുത്തു. കുറമ്പി അമ്മയ്ക്ക് സന്തോഷമായി. സായിബിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് സസ്നേഹം അവർ ചോദിച്ചു,
ഇച്ചിരിയും കൂടി പൊടി വിളിക്കുന്നോ?
ഒരു നുള്ളും കൂടി. കുറമ്പി അമ്മ ഡപ്പി തുറന്ന് സായിബിൻ്റെ ഉള്ളം കയ്യിൽ പൊടി കുടഞ്ഞിട്ടു. പൊടിയുടെ ലഹരിയിൽ സായിബിൻ്റെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു.
സായിബേ, ആ വാഴയിലേക്ക് ഓരൻ്റെ സൂക്കേട് മാറുമോ സായിബേ?
ഓന് കവിളരശിയാ.
അത് മാറുന്ന സൂക്കേടല്ലേ സായിബേ?
കവിളരശി വന്നാലും മാറോ കുറമ്പി?
എന്റെ ഈശ്വരാ, ഓൻ്റെ ഓളും കുട്ടികളും വഴിയാധാരായല്ലോ.
വാഴയിലെ കോരന് കൂലിപ്പണിയായിരുന്നു. തീയത്തിയും മുലകുടി മാറാത്ത മൂന്ന് മക്കളുമുണ്ട്. പെട്ടെന്നാണ് കവിളിൽ അർബുദം വന്നത്. ലെസ്ലി സായിബും കുറമ്പിയമ്മയും അങ്ങനെ നാട്ടുകാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവർ ഒരുമിച്ചിരുന്ന് പൊടി വലിച്ചു. അങ്ങനെ സന്ധ്യയായി. ഞാൻ ഇറങ്ങട്ടെ കുറമ്പി?
സായിബ് എഴുന്നേറ്റ് തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു.
പോകാണോ? കുറമ്പിയമ്മയുടെ സ്വരത്തിൽ വേർപാടിൻ്റെ വിഷാദം.
നാളെ ഞാൻ വരില്ലേ കുറമ്പി?
ലെസ്ലി സായിബ് കുറമ്പിയമ്മയെ നോക്കി മന്ദഹസിച്ചു. അദ്ദേഹം കുതിരവണ്ടിയിൽ കയറി മൂപ്പൻ്റെ ബംഗ്ലാവിലേക്ക് തിരിച്ചു. അവിടെ എന്നും രാത്രി കുടിയും തീനും ഉണ്ടാകും. ലെസ്ലി സായിബിനെ കൂടാതെ ദാവിദ് സായിബ്, ചെക്ക് മൂപ്പർ, സെറിയാം ആംബ്രത്രേത്ത്, കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ മൂപ്പൻ സായിബിൻ്റെ സ്ഥിരം അതിഥികളായിരുന്നു. ബംഗ്ലാവിൽ കുടിയും തീനും നടക്കവേ വെളിയിൽ നിരനിരയായി കിടക്കുന്ന കുതിരവണ്ടികളിൽ കിടന്നു വണ്ടിക്കാർ മയങ്ങും. കുതിരകൾ അയവിറക്കും. പാതിരാവ് കഴിഞ്ഞാൽ കുടിച്ചുന്മത്തരായ മൂപ്പൻ സായിബിൻ്റെ അതിഥികളെയും കൊണ്ട് കുതിരവണ്ടികൾ വരിയായി റ്യൂ ദിറസ് ഡാംസിലൂടെ നീങ്ങുന്നത് കാണാം. പിറ്റേ ദിവസവും ലെസ്ലി സായിബ് വന്നു. എന്നും വെയിലാറുമ്പോൾ കുറമ്പി അമ്മ ലെസ്ലി സായിബിനെ കാത്ത് കോലായിൽ ഇരിക്കും. നിറഞ്ഞ പൊടിയടപ്പിയുമായി ലെസ്ലി സായിബ് എന്നും വരും. കുതിരവണ്ടി നിരത്തിൽ നിർത്തി തൊപ്പിയണിഞ്ഞ തലവെളിയിൽ കാട്ടി ചോദിക്കും,
കുറമ്പി ഇച്ചിരി പൊടി തരുമോ?
അതിനെന്താ സായിബേ, അതൊന്നും ചോദിക്കാനുണ്ടോ? പതിവ് പോലെ കുറമ്പി അമ്മ പറയും. ഒരു ദിവസം ലെസ്ലി സായിബ് വന്നില്ലെങ്കിൽ അന്ന് കുറമ്പി അമ്മയ്ക്ക് ഉറക്കം വരില്ലായിരുന്നു. കുറമ്പിയമ്മയ്ക്ക് ഓർക്കുവാൻ കഴിയുന്ന ആദ്യത്തെ ചട്ടക്കാരൻ ലെസ്ലി സായിബിൻ്റെ പപ്പ ക്ലെമാം സായിബായിരുന്നു. അസാധാരണമായ പൊക്കമുണ്ടായിരുന്നു അയാൾക്ക്. പോരെങ്കിൽ നരച്ച കൊമ്പൻമേശയും. റ്യൂ ദിലഗ്ലീസിൽ ക്ലെമാം സായിബിന് വീഞ്ഞുകടയുണ്ടായിരുന്നു. വീഞ്ഞു വിറ്റ് അയാൾ ധാരാളം പണം സമ്പാദിച്ചു. ബടായിക്കാരനായ ക്ലെമാം സായിബ് വീഞ്ഞുകടയിലിരുന്ന് തൻ്റെ കുടുംബമഹിമയെക്കുറിച്ചും തൻ്റെ മക്കളെക്കുറിച്ചും പ്രസംഗിക്കും. ക്ലെമാം സായിബിൻ്റെ ബടായികളിൽ പ്രസിദ്ധം 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷുകാരോട് ഇന്ത്യയിൽ വെച്ച് യുദ്ധം ചെയ്ത ലാലി പ്രഭുവിൻ്റെ പിൻഗാമിയാണ് താനെന്ന വീരവാദമാണ്. തൻ്റെ ഞരമ്പുകളിൽ ഫ്രഞ്ച് രാജകീയ രക്തം ഒഴുകുന്നുണ്ട്. ദ സാദാം ദ്യു കോംസ് ലാലി, ലാലി പ്രഭുവിൻ്റെ പിൻഗാമി. വീഞ്ഞുകുപ്പികൾ നിരനിരയായി കിടക്കുന്ന ചില്ലല്ലമാരകൾക്ക് മുമ്പിൽ ഇരുന്ന് നെഞ്ചു വിരിച്ച് മീശ വിരിച്ചുകൊണ്ട് ക്ലെമാം സായിബ് പറയും. വീഞ്ഞുകടയിലെ പതിവുകാരിൽ ഏറിയ ഭാഗവും പോലീസുകാരായിരിക്കും. പണപ്പെട്ടിയുടെ പിറകിലിരുന്ന് ക്ലെമാം സായിബ് പറയുന്ന ബടായികൾ കേട്ട് കുടിച്ചുന്മത്തരായ പോലീസുകാർ തലകുറുക്കും. ക്ലെമാം സായിബിൻ്റെ അനുസരണയുള്ള ശ്രോതാക്കളായിരുന്നു അവർ. നീണ്ട ബഞ്ചുകളിൽ വരിവരിയായിരുന്ന് അവർ വീഞ്ഞു മോന്തും. മുമ്പിൽ മേശയിന്മേൽ നിരന്നുകിടക്കുന്ന ചുവന്ന തൊപ്പികൾ. തൻ്റെ ബടായികൾ കേട്ട് പോലീസുകാർ തലകുലുക്കുന്നത് കാണുമ്പോൾ ക്ലെമാം സായിബ് സന്തുഷ്ടനാകും. അദ്ദേഹം പരിചാരകരോട് പറയും,
ഇച്ചിരീച്ച വീഞ്ഞു കൊടുക്ക് നമ്മളെ പോലീസുകാർക്ക്.
പരിചാരകന്മാർ പാരിതോഷികമായി അവരുടെ ഗ്ലാസുകളിൽ കുറേശ്ശെ വീഞ്ഞു വീഴ്ത്തും. അപ്പോൾ പോലീസുകാർ ഗ്ലാസ് ഉയർത്തി ആരവത്തോടെ പറയും,
ലാലി
പ്രഭുവിൻ്റെ പിൻഗാമിയായ അങ്ങയുടെ ആരോഗ്യായുസ്സിന് വേണ്ടി ഞങ്ങൾ കുടിക്കുന്നു. അത് കേട്ട് ക്ലെമാം സായിബ് തൻ്റെ നരച്ച കൊമ്പൻമീശ പിരിച്ചുകൊണ്ട് പണപ്പെട്ടിയുടെ പിറകിലിരിക്കും, പാതിയടഞ്ഞ കണ്ണുകളോടെ, നിർവൃതിയോടെ. രാത്രി നന്നെ വൈകുമ്പോൾ പോലീസുകാർ വെളിയിലിറങ്ങും. ഒഴിഞ്ഞുകിടക്കുന്ന റ്യൂ ദിലഗ്ലീസിലൂടെ പരന്ത്രീസിലും തമിഴിലും മലയാളത്തിലും ക്ലെമാം സായിബിൻ്റെ അപദാനങ്ങൾ പാടിക്കൊണ്ട് ആടുന്ന കാലുകളിൽ അവർ നടന്നുപോകും. വീഞ്ഞു വിൽപ്പനക്കാരൻ ക്ലെമാം സായിബിൻ്റെ മൂത്ത മകനാണ് ലെസ്ലി സായിബ്. ലെസ്ലി സുന്ദരനും പഠിപ്പിൽ മിടുക്കനുമായിരുന്നു. ക്ലെമാം സായിബ് ചെറുപ്പത്തിലെ ലെസ്ലിയെ ഫ്രാൻസിൽ പറഞ്ഞയച്ച് പഠിപ്പിച്ചു. ലെസ്ലി സായിബ് പരീക്ഷകൾ ഒന്നൊന്നായി പാസ്സായിക്കൊണ്ടിരുന്നു.
പാസ്സാകാതിരിക്കോ,
കോംസ് ലാലിയുടെ ചോരയല്ലേ ഓൻ്റെ ഞരമ്പിലും. ക്ലെമാം സാഹിബ് തൻ്റെ ശ്രോതാക്കളായ പോലീസുകാരോട് പറയും. അവർ തലകുലുക്കി സമ്മതിക്കും. നിയമം പഠിച്ച് ബിരുദവുമായി ലെസ്ലി സാഹിബ് തിരിച്ചു വരുമ്പോൾ ക്ലെമാം സാഹിബ് തുറമുഖത്ത് മകനെ സ്വീകരിക്കുവാനായി ചെന്നു. ക്ലെമാം സാഹിബിൻ്റെ വീഞ്ഞു കുടിക്കുന്ന പോലീസുകാർ മുഴുവനും ലെസ്ലിയെ സ്വീകരിക്കാനായി തുറമുഖത്ത് സന്നിഹിതനായിരുന്നു. അന്ന് ക്ലെമാം സാഹിബ് മയ്യഴിയിലൂടെ വീഞ്ഞൊഴുക്കി. അക്കാലത്ത് മയ്യഴിയിലെ പോലീസുകാരിൽ അധികവും പോണ്ടിച്ചേരിയിൽ നിന്നും വന്ന തമിഴന്മാരായിരുന്നു. അന്ന് പരന്ത്രീസുകാർക്കെതിരെയായി ജനരോഷം ഉയർന്നു കഴിഞ്ഞിരുന്നില്ല. മയ്യഴിയുടെ മക്കൾ അനുസരണയുള്ള കുഞ്ഞാടുകളായിരുന്നു. അവർ അധ്വാനിക്കുകയും തിന്നുകയും ഉറങ്ങുകയും മാത്രം ചെയ്യുന്ന വളർത്തു മൃഗങ്ങളായിരുന്നു. പോലീസുകാർക്ക് പ്രത്യേകിച്ച് ജോലിയുമൊന്നുമില്ലായിരുന്നു. അവർ വീഞ്ഞുകുടിച്ചും വ്യഭിചരിച്ചും അലഞ്ഞു നടന്നു, വെള്ളക്കാരെയും സങ്കരവർഗക്കാരെയും കുറിച്ച് അപദാനങ്ങൾ പാടിക്കൊണ്ട്. ലെസ്ലി സാഹിബ് മയ്യഴിയിലെ കോടതിയിൽ നിയമിക്കപ്പെട്ടു. ചെറുപ്പത്തിലെ ധാരാളം പണം സമ്പാദിച്ചു. വൈകാതെ റിയൂ ദ്രസ് ഡാംസിൽ കടലിനും പുഴയ്ക്കും അഭിമുഖമായി ലെസ്ലി സാഹിബിൻ്റെ ബംഗ്ലാവ് ഉയർന്നു വന്നു. സുന്ദരനും പരിഷ്കാരിയും ധനവാനുമായ ലെസ്ലി സാഹിബിനെ മയ്യഴിയിലെ പെൺകുട്ടികൾ രഹസ്യമായും പരസ്യമായും കാമിച്ചു പോന്നു. എന്തൊരു രസാ, എന്തൊരു പത്രാസ. വെള്ളക്കുതിരയെ പൂട്ടിയ വണ്ടിയിൽ പലേദ്യൂട്സിലേക്ക് പോകുന്ന ലെസ്ലി സാഹിബിനെ കുറമ്പി കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കും. അന്ന് കുറമ്പി യൗവനവും ആരോഗ്യവും വന്ന് മുറ്റി നിൽക്കുന്ന ചെറുപ്പക്കാരിയായിരുന്നു. പഠിത്തം കഴിഞ്ഞു, ഉദ്യോഗമായി, വീട് പണിതു. ഇനി ലെസ്ലിക്ക് ഒരു വിവാഹം കൂടി വേണം. ക്ലെമാം സാഹിബ് മോഹിച്ചു. പക്ഷേ എൻ്റെ ലെസ്ലിക്ക് പറ്റിയൊരു പെണ്ണ് ഈ മയ്യഴിയിലുണ്ടോ? ക്ലെമാം സാഹിബ് തൻ്റെ മുമ്പിൽ നിരന്നിരന്ന് കുടിക്കുന്ന പോലീസുകാരെ നോക്കി. നോ നോ മൊസ്യേം. പോലീസുകാർ നിഷേധാർത്ഥത്തിൽ തലകുലുക്കി. ലെസ്ലി സാഹിബിന് പറ്റിയ പെൺകുട്ടികൾ ചട്ടക്കാരുടെ ഇടയിൽ ഇല്ലാതില്ല. പക്ഷെ ക്ലെമാം സാഹിബിന് വലിയൊരു മോഹമുണ്ടായിരുന്നു. ഒരു സാക്ഷാൽ വെള്ളക്കാരൻ്റെ മകളായിരിക്കണം ലെസ്ലിയുടെ ഭാര്യ. അതുകൂടി കണ്ടിട്ട് വേണം ക്ലെമാം സാഹിബിന് കണ്ണടയ്ക്കാൻ. അർമാം സാഹിബ് എന്തോ കച്ചവടത്തിനായി മലബാറിൽ വന്നതായിരുന്നു. കച്ചവടം പൊളിഞ്ഞപ്പോൾ സാഹിബും ഭാര്യയും മറ്റും മയ്യഴിയിൽ വന്ന് സ്ഥിരതാമസമാക്കി. പട്ടാളത്തിൽ ഒരു മകനുണ്ടായിരുന്നു. അയാൾ പണം അയച്ചു കൊടുക്കുന്നത് കൊണ്ട് അർമാം സാഹിബും കുടുംബവും പട്ടിണി കിടക്കാതെ കഴിഞ്ഞു പോന്നു. ഒരു ദിവസം വെള്ളക്കുതിരയെ പൂട്ടിയ വണ്ടിയിൽ ക്ലെമാം സാഹിബ് അർമാം സാഹിബിൻ്റെ വീടുമുറ്റത്ത് വന്നിറങ്ങി. അവർ ഏറെ നേരം സംസാരിച്ചിരുന്നു. പണമില്ലെങ്കിലും സാക്ഷാൽ വെള്ളക്കാരനാണല്ലോ അർമാം സാഹിബ്. മകൾ മിസ്സിയെ കണ്ടപ്പോഴാകട്ടെ സൂര്യനെ നോക്കിയതുപോലെ ക്ലെമാം സാഹിബിൻ്റെ കണ്ണുകൾ മഞ്ഞളിച്ചു പോകുകയും ചെയ്തു. ക്ലെമാം സാഹിബ് റ്യൂദില്ല പ്രിസോണിലൂടെ അതിവേഗം കുതിരവണ്ടി ഓടിച്ച് മകന്റെ മുമ്പിൽ ചെന്നു നിന്നു. മിന്നുന്ന നീലക്കണ്ണ്, ചുരുണ്ട് ചുരുണ്ട് കിടക്കുന്ന സ്വർണ തലമുടി, കൈകൾ മുകളിലേക്കെറിഞ്ഞ് തൻ്റെ നീണ്ട കാലുകളിൽ കിഴവൻ ക്ലെമാം സാഹിബ് നൃത്തം വെച്ചു. അങ്ങനെ അർമാൻ സാഹിബിൻ്റെ മകൾ മിസ്സിക്കാണ് ലെസ്ലി സാഹിബിൻ്റെ പത്നിപദം അലങ്കരിക്കുവാനുള്ള സൗഭാഗ്യമുണ്ടായത്. അങ്ങനെ തലമുറകൾക്കിടയിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ ലാലി പ്രഭുവിൻ്റെ രക്തത്തെ തേടിയുള്ള ക്ലെമാം സാഹിബിൻ്റെ യാത്ര തുടങ്ങുകയായി. സായിവിന് പറ്റിയ മദാമ, മദാമയ്ക്ക് പറ്റിയ സായിവ്, എന്തൊരു ചേർച്ചയാ. വൈകുന്നേരം പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ലെസ്ലി സായിവും മിസ്സിയും കടപ്പുറത്ത് കാറ്റുകൊള്ളാൻ പോകുന്നത് നോക്കി നിന്ന് മയ്യഴിയുടെ മക്കൾ പറയും. അതൊക്കെ കണ്ടും കേട്ടും സംതൃപ്തനായാണ് വീഞ്ഞുകടക്കാരൻ ക്ലെമാം സാഹിബ് കണ്ണടച്ചത്. അധ്യായം 2. മേയർ ചെക്ക് മൂപ്പർ, സെറിയാം ആംദ്രത്രേറ്റ്, കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സങ്കരേതര വർഗക്കാരിൽ ധനികരും പ്രമാണികളുമായിരുന്നു. അവർ മയ്യഴിയുടെ മണ്ണിൽ പിറന്നവരാണെങ്കിലും തലമുറകൾക്ക് മുമ്പ് തന്നെ പരന്ത്രീസ് പൗരത്വം സ്വീകരിച്ചവരായിരുന്നു. ചെക്ക് മൂപ്പർ നന്നേ ചെറുപ്പത്തിൽ ഫ്രാൻസിൽ പോയി ഉയർന്ന വിദ്യാഭ്യാസം നേടി. അവിടെ തന്നെ ഉദ്യോഗത്തിൽ പ്രവേശിച്ചു. 3 വ്യാഴവട്ടകാലം ഫ്രാൻസിൽ ജീവിച്ചതിന് ശേഷം വെള്ളക്കാരിയായ ഭാര്യയുമൊത്ത് മയ്യഴിയിൽ തിരിച്ചു വരികയും വിശുദ്ധ കന്യകാമറിയ ദേവാലയത്തിൻ്റെ നിഴലിൽ ഒരു മാളിക പണിയുകയും ചെയ്തു. ക്രമേണ മൂപ്പൻ സാഹിബിൻ്റെ വലം കൈയായി മാറി ചെക്ക് മൂപ്പർ. പിൽക്കാലം മയ്യഴിയിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ചെക്ക് മൂപ്പർ വീട്ടി പോലെ കറുത്തിട്ടാണ്. 3 വ്യാഴവട്ടക്കാലത്തെ യൂറോപ്പിലെ ശൈത്യം തൊലിക്ക് ഒരു നിറഭേദം പോലും വരുത്തിയില്ല. 6 പൊക്കവും അതിന് ചേർന്ന തടിയും. എന്നും വൈകുന്നേരം തൻ്റെ മദാമയുടെ കൈയും പിടിച്ച് ചെക്ക് മൂപ്പർ സവാരിക്കിറങ്ങും. അപ്പോൾ വീടുകളിൽ നിന്ന് പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം അത് കാണുവാനായി വെളിയിൽ വന്ന് നിൽക്കും.
എന്തൊരു തടിയും വണ്ണുമാണപ്പാ ഇത്, എന്തൊരു പത്രാസാണപ്പാ ഇത്.
മയ്യഴിയുടെ മക്കൾ ചെക്കുമൂപ്പരും മദാമയും കണ്ണിൽ നിന്ന് മറയുന്നതുവരെ നോക്കി നിൽക്കും.
ഇച്ചിരി നിറം കൂടി ഉണ്ടായിരുന്നെങ്കിൽ,
കുറമ്പി അമ്മ ആഗ്രഹിച്ചു പോകും. കോട്ടും കാൽശരായും ധരിക്കുന്ന മയ്യഴിയിലെ എല്ലാ വീരപുരുഷന്മാരുടെയും വിനീതയായ ആരാധികയാണല്ലോ കുറമ്പി അമ്മ. ലെസ്ലി സായ്വിനെ പോലെ ചെക്കുമൂപ്പർ തന്നെക്കാൾ എളിയവരുമായി ബന്ധപ്പെട്ടിരുന്നില്ല. എത്രയോ തവണ ഈ നിരത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും കുറമ്പി അമ്മയെ നോക്കി ഒന്ന് ചിരിക്കുകയോ അവരോടൊരു വാക്ക് ഉരിയാടുകയോ ഉണ്ടായിട്ടില്ല.
കുറമ്പി അമ്മയ്ക്കതിൽ പരാതി ഉണ്ടായിരുന്നില്ല. അയ്യോ, ചെക്കുമൂപ്പര് ഫ്രാൻസിന്ന് വന്ന ആളല്ലേ.
കുറമ്പി അമ്മയുടെ ന്യായീകരണം അതായിരുന്നു. ഫ്രാൻസിൽ എത്രയോ കാലം ജീവിക്കുകയും വെള്ളക്കാരിയെ വിവാഹം ചെയ്യുകയും ചെയ്ത ചെക്കുമൂപ്പർ, മേയർ ചെക്കുമൂപ്പർ, തേങ്ങാ കച്ചവടക്കാരൻ കേളുവച്ചൻ്റെ തീയത്തിയെ നോക്കി ചിരിക്കുകയോ അവളോട് ലോക്യം പറയുകയോ. ലെസ്ലി സായ്വും ഫ്രാൻസിൽ ചെന്ന് പഠിച്ചു വന്നതാണ്, ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. എന്നാൽ ചെക്കുമൂപ്പരെ പോലെ ലെസ്ലി സായ്വ് മയ്യഴിയുടെ മക്കളെ തന്നിൽ നിന്ന് അകറ്റി നിർത്തിയില്ല. ലെസ്ലി സായ്വ് ചെക്കുമൂപ്പരെക്കാൾ അന്തസ്സായി വസ്ത്രധാരണം ചെയ്യുകയും മയ്യഴിയിലെ അക്കാലത്തെ ഏറ്റവും നല്ല കുതിരയെ പൂട്ടിയ വണ്ടിയിൽ സഞ്ചരിക്കുകയും ചെയ്തു. അതേസമയം കേളുവച്ചനെ പോലെയുള്ളവരുടെ തോളിൽ കൈയിട്ട് നടക്കുവാനും മടി കാണിച്ചില്ല. എത്രയോ കാലം എന്നും ലെസ്ലി സായ്വ് കുറമ്പി അമ്മയുടെ കയ്യിൽ നിന്ന് പൊടി വാങ്ങി വലിച്ചു. മിസ്സിയും കുറമ്പി അമ്മയും ചങ്ങാതിമാരായിരുന്നു. ലെസ്ലി സായ്വിൻ്റെ മകൻ ഗസ്തോൻ സായ്വും കുറമ്പി അമ്മയുടെ മകൻ ദാമുവും ആത്മസ്നേഹിതന്മാരായിരുന്നു. മഹാനായ ലെസ്ലി സായ്വ്, മഹതിയായ മിസ്സി, മഹാനായ ഗസ്തോൻ സായ്വ്, കുറമ്പി അമ്മയുടെ തീയൻ കേളുവച്ചൻ കോട്ടും കാൽശരായും ഒന്നും ധരിച്ചില്ല. മുട്ടോളം എത്തുന്ന ഒരൊറ്റ മുണ്ട് മാത്രമാണ് കേളുവച്ചൻ്റെ വേഷം. വീട്ടിൽ വന്നാൽ ആ ഒറ്റ മുണ്ട് ഉരിഞ്ഞിടും. വസ്ത്രത്തെ കേളുവച്ചൻ വെറുത്തു. ഒരു നിമിഷം എവിടെയെങ്കിലും അടങ്ങിയിരിക്കുന്ന സ്വഭാവം കേളുവച്ചനില്ല. ഒരു കോണകം മാത്രം ധരിച്ച് കൊണ്ട് വീടിൻ്റെ പരിസരത്തിൽ അയാൾ ഓടി നടക്കും. തെങ്ങിൻ്റെ മൂട് തുറന്ന് വളമിടും. മുറ്റത്ത് മഴവെള്ളം കെട്ടിക്കിടക്കാതിരിക്കുവാനായി ഓവ് കീറും. സദാ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാനുണ്ടാകും. കാൽശരായും കോട്ടും തൊപ്പിയും ധരിച്ചു നടക്കുന്ന വീരപുരുഷന്മാരെ ആരാധിക്കുന്ന കുറമ്പി അമ്മയ്ക്ക് കേളുവച്ചനെ ഭർത്താവായി കിട്ടിയത് വിധിവൈപരീത്യം. രാത്രി മുഴുവൻ കാറ്റും പിശറുമായിരുന്നു. കണ്ണിയറ്റ് വീണുകിടക്കുന്ന തേങ്ങകൾ പെറുക്കുവാനായി കേളുവച്ചൻ പറമ്പിലേക്ക് ചെന്നു. കുണ്ടിലും കുഴിയിലുമെല്ലാം തളം കെട്ടിക്കിടക്കുന്ന ചുവന്ന മഴവെള്ളം നിരത്തിൽ ഓവ് കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മുനിസിപ്പൽ വിളക്കിൻ്റെ ചില്ലുകൾ എന്തോ വീണിട്ടാവാം തകർന്നു കിടന്നിരുന്നു. കാലുകളിൽ തടയുന്ന വെള്ളം കുടിച്ച് വീർത്ത് ചത്ത തവളകൾ. എണ കുറമ്പി, കേളുവച്ചൻ ഒറ്റക്കാലിൽ ചാടിക്കൊണ്ട് തിരിച്ചു വന്നു.
എന്തോ കടിച്ചണേ.
ഇടതുകാലിൻ്റെ മടമ്പിൽ നിന്ന് ചോര ഇറ്റ് വീഴുന്നു. ചോര കണ്ടപ്പോൾ അവരുടെ നെഞ്ചിടിച്ചു. മഴക്കാലത്ത് മാളികളിൽ വെള്ളം നിറയുമ്പോൾ പാമ്പുകൾ വെളിയിൽ ഇറങ്ങും. കടിച്ചാലാണെങ്കിൽ വിഷ ഇറക്കുവാനും പ്രയാസമായിരിക്കും.
എൻ്റെ തീയനൊന്നും വരുത്തല്ലേ.
കുറമ്പി അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ വിശുദ്ധ കന്യാമറിയത്തിൻ്റെ ദേവാലയത്തിന് മുന്നിലെ കുരിശിന്മേൽ പതിഞ്ഞു. അവർ ഓലക്കുട എടുത്തുകൊണ്ടുവന്നു.
മുണ്ട് വേണ്ടേ ഇമ്മഴയത്തോ?
മുണ്ടുടുക്കാതെ കോണകം മാത്രമായി ഒറ്റക്കാലിൽ ചാടിക്കൊണ്ട് കേളുവച്ചൻ മലയൻ കടുങ്ങൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. കടുങ്ങൻ്റെ മന്ത്രശക്തിക്ക് മുമ്പിൽ ഇറങ്ങാത്ത വിഷമുണ്ടോ? ഒരിക്കൽ എട്ട് നാഴിക അകലെ കിഴക്കു നിന്ന് വിഷം തീണ്ടിയ ഒരു മാപ്പിളക്കുട്ടിയെ മലയൻ കടുങ്ങൻ്റെ അരികിൽ കൊണ്ടുവരികയുണ്ടായി. വിഷം മൂർധാവിലെത്തിക്കഴിഞ്ഞിരുന്നു. വിഷം ഇറങ്ങണമെങ്കിൽ ഒരേ ഒരു വഴി മാത്രം, കടിച്ച പാമ്പിനെ തിരികെ കൊണ്ടുവരണം. മലയൻ കടുങ്ങനാണെങ്കിൽ അത് ചെയ്യുകയും ചെയ്തു. എട്ടു നാഴിക അകലെ നിന്ന് മയ്യഴിപ്പുഴ നീന്തിക്കടന്നു പാമ്പു വന്നു. മാപ്പിളക്കുട്ടിയുടെ മൂർധാവിൽ നിന്ന് വിഷം കൊത്തിയെടുത്ത ശേഷം കടുങ്ങൻ്റെ കാൽക്കൽ മരിച്ചു വീണു.
എന്താ കേളുവച്ചാ? എന്തോ കടിച്ചടോ.
കടുങ്ങൻ ഇറയത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് ഗുളികൻ കടുങ്ങൻ എന്നുകൂടി പേരുണ്ട്. തിറയുടെ കാലത്ത് ഗുളികൻ്റെ തിറ കെട്ടുന്നത് കടുങ്ങനാണ്. കുളിക്കുകയും മുണ്ടുമാറുകയും ചെയ്ത് നെറ്റിയിൽ ഭസ്മം തൊട്ട് ആരെയോ കാത്തിട്ടെന്നതുപോലെയായിരുന്നു ഗുളികൻ്റെ നിൽപ്പ്. ഞാൻ ഇങ്ങളെ കാത്തിരിക്കുക കേളുവച്ച. ഇന്ന നേരത്ത് ഇന്ന ആളെ പാമ്പ് കടിക്കുമെന്ന് കടുങ്ങന് മുൻകൂട്ടി അറിയാമല്ലോ. ഒറ്റക്കാലിൽ ചാടിക്കൊണ്ട് കേളുവച്ചൻ ഇറയത്തേക്ക് കയറി. അയാൾ കടന്നുപോയ വഴിയെ മഴവെള്ളത്തിൽ ചോരപ്പാടുകൾ കാണാമായിരുന്നു. കേളുവച്ചൻ പുൽപ്പായിലിരുന്നു. കടുങ്ങൻ നാഗമന്ത്രം ഉരുവിടുകയും ഉഴിഞ്ഞിടുകയും ചെയ്തു. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നിങ്ങൾ പോയിക്കോ. പക്കെങ്കിൽ ഒരു കാര്യമുണ്ട്, നേരത്തോട് നേരം കണ്ണിൻ്റെ പോള അടക്കരുത്, അടച്ചാൽ പിന്നെ എന്നെ കൊണ്ടാകൂല. 24 മണിക്കൂർ നേരത്തേക്ക് ഉറങ്ങാൻ പാടില്ല. കണ്ണടച്ചാൽ ഗുളികൻ്റെ മന്ത്രത്തിന് ഫലമില്ലാതെ പോകും. കേളുവച്ചൻ തലയാട്ടി. ചെവിയിൽ നിന്ന് അരയണ എടുത്ത് കടുങ്ങന് ദക്ഷിണ കൊടുത്തു. കേളുവച്ചൻ വീട്ടിൽ തിരിച്ചെത്തിയില്ല. അതിനു മുമ്പേ വഴിയിൽ വീണ് മരിച്ചു. വിവരമറിഞ്ഞ കുറമ്പിയമ്മ ഒരു കരിങ്കൽ പ്രതിമ പോലെ ചലനമറ്റു നിന്നു. എൻ്റെ തീയം പോയേ, എന്നെ ഇട്ടേച്ച് പോയേ. മയ്യഴിയുടെ മക്കൾ എത്രയോ രാവും പകലും തുടർച്ചയായി കുറമ്പിയമ്മയുടെ രോദനം കേട്ടു. പിന്നീട് ഒരു ദിവസം അവരുടെ രോദനം വെറും തേങ്ങലായി ചുരുങ്ങി. ക്രമേണ കുറമ്പിയമ്മ തൻ്റെ വേദന മറന്നു. ഇച്ചിരി വെളുപ്പ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ. ചെക്കുമൂപ്പർ മദാമിയോടൊപ്പം സവാരിക്കിറങ്ങിയപ്പോൾ പതിവ് പോലെ കുറമ്പിയമ്മ പറഞ്ഞു തുടങ്ങി. അവരുടെ തലച്ചോർ വീണ്ടും കാൽശരായും തൊപ്പിയും ധരിച്ച വീരപുരുഷന്മാരെക്കുറിച്ച് ചിന്തിക്കുകയും സ്വപ്നം കാണുകയുമായി. ക്ലെമാംസായി പോലീസുകാർക്ക് മാത്രമാണ് പാരിതോഷികമായി വീഞ്ഞു നൽകിയത്. എന്നാൽ ലെസ്ലി സായിബിൻ്റെ വീഞ്ഞു കുടിക്കാത്ത പുരുഷന്മാർ അക്കാലത്ത് മയ്യഴിയിൽ അപൂർവമായിരുന്നു. ലെസ്ലി സായിബ് സദാ വിരുന്നുകൾ നൽകും, കൈ അയച്ച സംഭാവനകൾ നൽകും. കത്തോർ, സ്വീയെ, നോയൽ തുടങ്ങിയ നല്ല നാളുകളിൽ ധർമ്മശാലയിലെ അഗതികളെ മുഴുവൻ ബംഗ്ലാവിൽ വിളിച്ചു വരുത്തി വിരുന്നും പാരിതോഷികങ്ങളും നൽകും. തൻ്റെ പപ്പയേക്കാളും ദയാശീലനായിരുന്നു ലെസ്ലി സായിബ്. മിസ്സി 2 പ്രസവിച്ചു, അൽബേറും ഗസ്തോനും. മിസ്സി ഗസ്തോന് ജന്മം നൽകിയ അതേ കൊല്ലം കുറമ്പിയമ്മ ദാമുവിനെ പ്രസവിക്കുകയും ചെയ്തു. അൽബേർ തെമ്മാടിയായി വളർന്നു. അധ്യാപകനെ തെറിപറഞ്ഞ് സ്കൂൾ വിട്ടിറങ്ങിപ്പോന്നു. പഠിതം നിർത്തിയ അൽബേർ സായിബ് മദ്യപിച്ചും പെണ്ണുങ്ങളെ വേട്ടയാടിയും കുറച്ചുകാലം മയ്യടിയിൽ തന്നെ ജീവിച്ചു. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പട്ടാളത്തിൽ ചേർന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു. പിന്നീട് അൽബേർ സായിബിനെ കുറിച്ച് ഒരറിവും ആർക്കും ഉണ്ടായിരുന്നില്ല. എൻ്റെ വിധിയാ കുറമ്പി, മിസ്സിയുടെ നീല കണ്ണുകളിൽ കണ്ണീർ വന്ന് നിറയും. അൽബേറിനെ കുറിച്ച് പലർക്കും പല കഥകൾ പറയാനുണ്ടായിരുന്നു. അൽബേർ സായിബ് യുദ്ധത്തിൽ മൃതി അടഞ്ഞു. അൽബേർ സായിബ് കപ്പൽ അപകടത്തിൽ മുങ്ങി മരിച്ചു. അൽബേർ സായിബ് ഭാര്യയും കുഞ്ഞുങ്ങളുമായി ഫ്രാൻസിൽ സുഖമായി കഴിയുന്നു. അൽബേർ സായിബ് ആയിടെ പട്ടാളത്തിൽ നിന്ന് പെൻഷനായി സെറിയാം കുഞ്ഞിക്കണ്ണൻ മയ്യഴിലേക്കെത്തി. സെറിയാം ആം റത്രേറ്റ് കുഞ്ഞിക്കണ്ണനും അൽബേർ സായിബിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. അൽബേറിനെ ഞാൻ കണ്ടു സൈഗത്ത്. നേരു മൊസ്സിയെ. മിസ്സിയുടെ നനഞ്ഞ കണ്ണുകളിൽ സൂര്യോദയം. ഞാനീ കണ്ണോണ്ട് കണ്ടതാ, കുഞ്ഞിക്കണ്ണൻ ആവർത്തിച്ചു. റിയൂ ദി ലപ്ലാസിലൂടെ കയ്യിൽ ഒരു കുപ്പിയും പിടിച്ച് പാട്ടും പാടിക്കൊണ്ട് അൽബേർ നടന്നു പോകുന്നു. ഒരു പട്ടാളക്കാരൻ്റെ തോളിൽ കൈയിട്ടോണ്ട്. എവിടെയായാലും ശരി, എൻ്റെ മോൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. മിസ്സി കൈലേസുകൊണ്ട് കണ്ണീറൊപ്പി. അൽബേർ കുടിയനും സ്ത്രീലമ്പടനുമായിരിക്കാം, സ്നേഹമില്ലാത്തവനായിരിക്കാം. എങ്കിലും മിസ്സിക്ക് അൽബേറിനോടുള്ള സ്നേഹത്തിന് എള്ളിട കുറവ് വന്നില്ല. അൽബേർ സൈഗോണിലായിരിക്കാം, ഭൂമിയുടെ ഏതെങ്കിലും ഒരറ്റത്തായിരിക്കാം. ജീവിച്ചിരിക്കുന്നു എന്ന് കേട്ടാൽ മാത്രം മതി, മിസ്സിക്ക് ആശ്വാസമായി. ഗസ്തോൻ അൽബേറിനെ പോലെ ആയിരുന്നില്ല. സ്വഭാവഗുണമുള്ളവൻ, അതീവ ബുദ്ധിശാലി. പരീക്ഷകൾ ഒന്നൊന്നായി പാസ്സായി പോണ്ടിച്ചേരിയിൽ ചെന്ന് ഉപരിപഠനം നടത്തി. ലെസ്ലി സായിബിന് ഗസ്തോനെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഗസ്തോനെ ഞാൻ ഫ്രാൻസിൽ പറഞ്ഞയക്കാ കുറമ്പി. ഒരു ദിവസം പൊടി വലിക്കാൻ വന്നപ്പോൾ ലെസ്ലി സായിബ് പറഞ്ഞു, നേരോ സായിവേ, ഓനെ ഞാൻ ദരസറാക്കും.
എൻ്റെ ഈശ്വര, നേരോ സായിവേ.
നേര് കുറമ്പി, 5 കൊല്ലം ഒന്ന് കഴിഞ്ഞോട്ടെ. ഗസ്തോൻ ദരസർ.
ഈയുള്ളവൾക്ക് വല്ല സൂക്കേടും വന്നാൽ നോക്കാൻ ഒരാളായല്ലോ ഈശ്വര.
നിനക്ക് സുഖക്കേട് വന്നാൽ എൻ്റെ മോനാ കുറമ്പി നിന്നെ ചികിത്സിക്കാം.
അതിനുള്ള യോഗ ഈയുള്ളവൾക്ക് ഉണ്ടാകുമോ സായിവേ?
ഉണ്ടാകും കുറമ്പി, ഉണ്ടാകും. മയ്യടിയിലെ മാതാവ് വിചാരിച്ചാൽ നടക്കാത്തതായി എന്തുണ്ട്?
എൻ്റെ മാതാവേ, എൻ്റെ ഗസ്തോനെ ദരസറാക്കണേ.
അകലെ മാതാവിൻ്റെ ദേവാലയ ഗോപുരത്തിനു മുകളിൽ സ്വച്ഛമായ ആകാശത്തിൽ തെളിഞ്ഞു കാണാവുന്ന കുരിശിന്മേൽ നോക്കി കുറമ്പി അമ്മ കണ്ണടച്ചു.
ഗസ്തോൻ കയ്യിൽ കുഴലുമായി തന്നെ ചികിത്സിക്കുവാൻ വരുന്നത് ദിവാസ്വപ്നം കണ്ടുകൊണ്ട് കതകിന്മേൽ ചാരി നിന്നുകൊണ്ട് ഗസ്തോന്റെ പപ്പയായ ലെസ്ലി സായിബിന്റെ നേരെ പുഞ്ചിരി തൂകിക്കൊണ്ട് കുറമ്പി അമ്മ ചോദിക്കുന്നു, ചികിത്സിക്കാൻ വരുമ്പോ ഗസ്തോൻ എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കോ സായിബേ? ആനക്കൊമ്പിൽ തീർത്ത പൊടി ഡപ്പിയിൽ നിന്ന് ഒരു നുള്ള് പൊടിയെടുത്ത് വലിച്ച് അതിന്റെ നിർവൃതിയിൽ കണ്ണടച്ചിരുന്ന് ലെസ്ലി സായിബ് പറയുന്നു, ഗസ്തോ നിന്റെ മോനല്ലേ കുറമ്പി? അത് കേട്ടുണ്ടായ ആനന്ദമൂർച്ചയിൽ കുറമ്പി അമ്മ പറയുന്നു, ഓൻ എൻ്റെ മോനാ, എനിക്ക് ദാമുവും ഗസ്തോനും ഒരുപോലെയാ. പിറ്റേ ദിവസം ഗസ്തോൻ ദാമുവിനെ തേടി വന്നപ്പോൾ കുറമ്പി അമ്മ ഓടിച്ചെന്നു അരികിൽ പിടിച്ചിരുത്തി തലയിലും ചുമലിലും തലോടി. ലെസ്ലി സായിബിൻ്റെ അതേ ചിരി, അതേ നോട്ടം. ഒറ്റ നോട്ടത്തിൽ ലെസ്ലി സായിബിൻ്റെ നഷ്ടപ്പെട്ട യൗവനം ഗസ്തോനിൽ പുനർദർശനം ചെയ്യുകയായിരുന്നു. ദാമുവും ഗസ്തോനും ചങ്ങാതിമാരായിരുന്നു. അവർ ഒരുമിച്ച് എന്നും നടക്കാൻ പോകും. അവരൊരുമിച്ചേ സദാ കാണുകയുള്ളൂ. ദാമുവിന് ഗസ്തോനെ പോലെ ഉയർന്ന വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ദാമു 5-ാം ക്ലാസ് പാസ്സായപ്പോൾ കുറമ്പി അമ്മ ലെസ്ലി സായിബിനോട് പറഞ്ഞു, ദാമു ഇനി പഠിക്കണില്ല. അതെന്താ കുറമ്പി? ആണായി ഓനൊരുത്തനല്ലേ എനിക്കുള്ളൂ. എനിക്കാന്നച്ചാൽ വയസ്സുമായി. ഓനൊരു വൈക്കായി കണ്ടാൽ മതിയായിരുന്നു. ലെസ്ലി സായിബ് ഒന്ന് ആലോചിച്ച ശേഷം പറഞ്ഞു, ദാമുവിന് പഠിക്കണമെന്നില്ലെങ്കിൽ നാളെ തുടങ്ങി കോടതിയിൽ പോരട്ടെ. അങ്ങനെയാണ് പലേദ്യൂസ്തീസിൽ ദാമുവിന് റൈറ്ററുടെ പണി കിട്ടിയത്. ലെസ്ലി സായിബ് ഗസ്തോനെ ഫ്രാൻസിലേക്ക് പറഞ്ഞയക്കുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്യവേ ഒരു ദിവസം കുറമ്പി അമ്മ സായിബിൻ്റെ ബംഗ്ലാവിലേക്ക് ചെന്നു. കുറമ്പിയോ? മിസ് ഗേറ്റിലേക്ക് ഓടിച്ചെന്ന് കൊളുത്തു നീക്കി ഗേറ്റ് തുറന്നുകൊടുത്തു. അവർ അടുത്തടുത്തിരുന്ന് വളരെ നേരം സംസാരിച്ചു. നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും പറഞ്ഞു. ചായയും കേക്കും കഴിച്ചു. അവസാനം കുറമ്പി അമ്മ വിഷയത്തിലേക്ക് കടന്നു. മിസ്സിയോടൊരു കാര്യം പറയണമെന്ന് നീരിക്കുകയായിരുന്നു. എന്താ കുറമ്പി? മിസ്സി കുറമ്പി അമ്മയോട് ചേർന്നിരുന്നു. ദാമുവിന് പ്രായമായി, ഓനൊരു മംഗലം വേണം. 10-20 വയസ്സായില്ലേ ദാമുവിന്? അക്കാലത്ത് 18 വയസ്സിലെ ആണുങ്ങൾ വിവാഹം കഴിക്കുമായിരുന്നു. മയ്യഴിയിലെ പുരുഷന്മാർ താടിയും മീശയും വരുമ്പോഴേക്കും അച്ഛന്മാരായി തീർന്നിരിക്കും. കുറമ്പി അമ്മയെ വേൾക്കുമ്പോൾ കേളുവച്ചന് വയസ്സ് 17 ആയിരുന്നു, കുറമ്പി അമ്മയ്ക്ക് 12. വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നതിന് ശേഷമായിരുന്നു അവർ തിരണ്ടത്. തിരളുന്നത് വരെ ഭർത്താവിൻ്റെ അമ്മയുടെ കൂടെ ആയിരുന്നു രാത്രി കിടന്നത്. ഗസ്തോനും ദാമുവിനും ഒരേ പ്രായം. 2 മാസത്തിന് ഗസ്തോനാ മൂത്തത്. ഗസ്തോൻ ചിങ്ങത്തിൽ, ദാമു തുലാത്തിലും. കുറമ്പി അമ്മ ഡപ്പിയിൽ നിന്ന് അല്പം പൊടിയെടുത്ത് വലിച്ചു. ഗസ്തോന് ഫ്രാൻസിൽ പോകുന്നതല്ലേ, കണ്ണെത്താത്തത്ര ദൂരെ. കുറമ്പി അമ്മ എന്തോ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. പെട്ടെന്ന് മിസ്സി ഓർമ്മകളിൽ സ്വയം നഷ്ടപ്പെട്ടു. ഫ്രാൻസിനെ കുറിച്ച് വിദൂരമായ ഓർമ്മകൾ മാത്രമേ മിസ്സിക്കുള്ളൂ. അവർ ആകെ മാറിപ്പോയിരിക്കുന്നു. പേരിന് മാത്രമാണ് മിസ്സി ഇന്ന് വെള്ളക്കാരി. മയ്യഴിയിൽ താമസമാക്കിയിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് മയ്യഴിയുടെ മക്കളെ പോലെ തന്നെ മലയാളം പറയുന്നു. അവരുടെ ഇടയിൽ ജീവിക്കുന്നു. എങ്കിലും ഫ്രാൻസ് എന്ന് കേൾക്കുമ്പോൾ മിസ്സി മൗനിയാകും. ജന്മഭൂമിയുടെ വിളി കാതുകളിൽ മുഴങ്ങും. കുറമ്പി അമ്മ തുടർന്നു, ഫ്രാൻസിൽ പോകുന്നതിന് മുമ്പ് ഗസ്തോന്റെ മംഗലം നടത്തിയാലോ മിസ്സി? മിസ്സിയും അക്കാര്യം ആലോചിച്ചു വരികയായിരുന്നു. കുറമ്പി അമ്മയുടെ അഭിപ്രായം കേട്ട് മിസ്സിക്ക് സന്തോഷമായി. എൻ്റെ മോനെപ്പറ്റി എനിക്ക് വിചാരില്ലെങ്കിൽ എന്താ, നിനക്കില്ലേ കുറമ്പി? ലെസ്ലി സായിബിനും സന്തോഷമായി. സംതൃപ്തിയായ കുറമ്പി അമ്മ തൻ്റെ പൊടി ഡപ്പിയുമെടുത്ത് വീട്ടിലേക്ക് തിരിച്ചുപോയി. വിവാഹക്കാരി അറിഞ്ഞപ്പോൾ ഗസ്തോൻ സായിബിൻ്റെ മുഖം കടലാസ് പോലെ വിളറി. വേണ്ട പപ്പ, എനിക്കിപ്പോൾ കല്യാണം വേണ്ട പപ്പ. ഗസ്തോൻ ഭീതിയോടെ പപ്പായുടെ മുഖത്ത് നോക്കി. മകന്റെ ഭാവപകർച്ച ലെസ്ലി സായിബിനെ അമ്പരിപ്പിച്ചു. തനിക്ക് വിവാഹം വേണ്ടെന്ന് ഗസ്തോൻ സായിബ് തീർത്തു പറഞ്ഞു. ലെസ്ലി സായിബും മിസ്സിയും തളർന്നുപോയി. മൂത്ത മകനായ അൽബേർ അവർക്ക് നഷ്ടപ്പെട്ടു. അയാൾ വിവാഹം കഴിക്കുന്നത് കാണുവാനുള്ള ഭാഗ്യം ലെസ്ലി സായിബിനും മിസ്സിക്കും ഉണ്ടായില്ല. ഗസ്തോനിൽ അൽബേറിനെ കൂടി കാണുകയായിരുന്നു അവർ. ഗസ്തോൻ വിവാഹം ചെയ്തില്ലെങ്കിൽ ക്ലെമാം സായിബിൻ്റെ കുടുംബം ഗസ്തോനിൽ അവസാനിക്കില്ലേ? ഗസ്തോൻ എന്തോ തകരാറുണ്ട്. ഞാനത് ഊഹിച്ചതാ. കസാരയിൽ കൈകളിൽ മുഖം താങ്ങി ലെസ്ലി സായിബ് ചിന്താധീനനായിരുന്നു. ചെറുപ്പകാലത്ത് ഉശിരും ഉന്മേഷവുമുള്ളൊരു കുട്ടിയായിരുന്നു ഗസ്തോൻ. പ്രായപൂർത്തിയായതോടെ ഗസ്തോന്റെ പ്രസരിപ്പ് ചോർന്നു പോയിക്കൊണ്ടിരുന്നു. സന്തോഷം വറ്റി. ഗസ്തോൻ സദാ ചിന്താധീനനായി കാണപ്പെട്ടു. എന്തോ ഗസ്തോനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തോ ഒരു രഹസ്യ ദുഃഖം, മയ്യഴിയിലെ മാതാവിന് മാത്രം അറിയാവുന്ന ദുഃഖം. ദാമുവിൻ്റെ മംഗലം ഒന്ന് കഴിഞ്ഞോട്ടെ, കുറമ്പി അമ്മ ലെസ്ലി സായിവിനെയും മിസ്സിയെയും സമാധാനിപ്പിച്ചു. ഗസ്തോൻ ഇങ്ങോട്ട് വന്നു പറയും, പപ്പ എനക്കും വേണം മംഗലം എന്ന്. കുറമ്പി അമ്മ ദാമുവിൻ്റെ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ മുഴുകി. പെണ്ണു കണ്ടു, വിവാഹ തീയതിയും നിശ്ചയിക്കപ്പെട്ടു. ഏതാനും ദിവസമായി ദാമു ഗസ്തോനെ കണ്ടിട്ട്. ഗസ്തോൻ ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നു. ഒരു ദിവസം ദാമു ഗസ്തോനെ പിടികൂടി. സായിബ് വിജനമായ കടൽ തീരത്ത് കണ്ണിൽ വെള്ളവുമായി ഇരിക്കുകയായിരുന്നു. ഞാൻ നിന്റെ ചങ്ങാതിയല്ലേ, എന്നോട് പറയേ, എന്തു പറ്റി ഗസ്തോൻ നിനക്ക്? ഗസ്തോൻ മിണ്ടാതെ സമുദ്രത്തിൽ നോക്കിയിരുന്നു. പറയേ. ദാമു തൻ്റെ ചങ്ങാതിയോട് ചേർന്നിരുന്നു. ഇനി ഇഞ്ഞെ ഒളിച്ചു വെക്കരുത്, എനിക്കത് അറിയണം, അല്ലെങ്കിൽ ഞാൻ ഇനി നിന്റെ ചങ്ങാതിയല്ല. ഗസ്തോൻ കുറേ നേരം ഒരു പ്രതിമ പോലെ ഇരുന്നു. ഗസ്തോന്റെ നീല കണ്ണുകളിൽ നിന്ന് ചുടു കണ്ണുനീർ ഇറ്റി വീണു. അവസാനം മയ്യഴിയിലെ മാതാവിന് മാത്രം അറിയാവുന്ന ആ രഹസ്യം ഗസ്തോൻ ദാമുവിനോട് പറഞ്ഞു. ദാമു പൊട്ടിച്ചിരിച്ചു. ഇഞ്ഞ ഒരു മണ്ടന, ഇന്ന് തന്നെ പപ്പയോട് പറയേ നിനക്കും മംഗലം വേണമെന്ന്. ഗസ്തോൻ സാഹിബ് അമ്പരപ്പോടെ ദാമുവിൻ്റെ മുഖത്ത് നോക്കി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞോളാം ലെസ്ലി സാഹിബിനോട്. ദാമു എഴുന്നേറ്റ് കടൽക്കരയിലൂടെ ചെന്നു. അയാൾ നേരെ പലേദ്യൂസ്തീസിൽ ചെന്ന് ലെസ്ലി സാഹിബിനെ കണ്ടു. ഗസ്തോൻ സമ്മതിച്ചിരിക്കുന്നു. നേരോ? ലെസ്ലി സാഹിബിൻ്റെ നരകയറിയ കണ്ണുകളിൽ സൂര്യപ്രവാഹമുണ്ടായി. ദേവാലയ ഗോപുരത്തിന് മുകളിലെ കുരിശിലേക്ക് സാഹിബിൻ്റെ കണ്ണുകൾ അറിയാതെ ചെന്നു. വീഞ്ഞു കച്ചവടക്കാരൻ ക്ലെമാം സാഹിബിൻ്റെ കുടുംബം അവസാനിക്കുന്നില്ല. ഗസ്തോൻ സാഹിബിൻ്റെ വിവാഹം തലമുറകളുടെ നീണ്ട പരമ്പരകൾക്ക് ജന്മം കൊടുക്കും. അങ്ങനെ ക്ലെമാം സാഹിബിൻ്റെ പിൻഗാമികൾക്ക് ഇനിയും തലമുറകളിലൂടെ ലാലി പ്രഭുവിൻ്റെ രക്തമന്വേഷിച്ചുള്ള യാത്ര തുടരാം. പോണ്ടിച്ചേരിയിൽ നിന്ന് വിലപിടിച്ച വീഞ്ഞുകൾ വന്നു. ലെസ്ലി സാഹിബിൻ്റെ ബംഗ്ലാവിന് മുന്നിൽ മയ്യഴിയിലെ മുഴുവൻ കുതിരവണ്ടികളും സദാ നിരന്നുകിടന്നു. ഗസ്തോൻ സാഹിബിൻ്റെ വിവാഹ സദ്യയിൽ മയ്യഴിയുടെ മക്കൾ മുഴുവൻ ക്ഷണിക്കപ്പെട്ടിരുന്നു. വിവാഹം കഴിയുന്നതുവരെ മയ്യഴിയിൽ ഒരു ഉത്സവത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു. ഇങ്ങനത്തെ ഒരു മംഗലം എൻ്റെ ആയുസ്സിൽ ഞാൻ കണ്ടിട്ടില്ല കുറമ്പി. ചുമലിൽ ഏണിയും കയ്യിൽ മണ്ണെണ്ണ ടിന്നുമായി ഞൊണ്ടിക്കൊണ്ടുവന്ന കുഞ്ചക്കൻ പറഞ്ഞു. അത് കേട്ട് കുറമ്പി അമ്മ നിർവൃതി കൊണ്ടു. ഗസ്തോൻ സാഹിബിൻ്റെ വധു പോണ്ടിച്ചേരിയിലെ മുൻ മേയറായ ഷെവാലിയെ ഇഞ്ഞേസ് സാഹിബിൻ്റെ മകൾ തെരേസയായിരുന്നു. പൊട്ടിത്തെറിച്ച പ്രായം, നല്ല ആരോഗ്യം, വീഞ്ഞിൻ്റെ നിറമായിരുന്നു അവളുടെ കണ്ണുകൾക്ക്, ചുണ്ടുകൾക്ക് പാതാറിലെ കൊയേത്തിപ്പൂക്കളുടെ ചുവപ്പു. വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് ഗസ്തോൻ സാഹിബും വധുവും മധുവിധുവിനായി പോണ്ടിച്ചേരിയിലേക്ക് കപ്പൽ കയറി. മധുവിധുവിന് പോയ ഗസ്തോൻ സാഹിബ് തനിച്ചാണ് തിരിച്ചു വന്നത്. കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറിപ്പോയിരുന്നു. കവിളുകളിൽ വളർന്നു കിടക്കുന്ന നീല ശ്മശ്രുക്കൾ, വളഞ്ഞ മുതുക്, ശാശ്വതമായ ദുഃഖത്തിൻ്റെ ഉറവകളായ കണ്ണുകൾ. ഇതെന്തു മറിമായം! മയ്യഴിയുടെ മക്കൾ അമ്പരന്നു. ദാമു ഏതാനും ദിവസത്തേക്ക് കോടതിയിൽ പോയില്ല. ലെസ്ലി സാഹിബും മിസ്സിയും മൃതപ്രായരായി തീർന്നു. പോണ്ടിച്ചേരിയിൽ നിന്ന് വന്ന ദിവസം ഗസ്തോൻ സാഹിബ് ബംഗ്ലാവിന് മുകളിലെ തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു. പിന്നീട് ആ മുറിയിൽ നിന്ന് പുറത്തു വന്നില്ല. ഗസ്തോൻ സാഹിബിൻ്റെ ലോകം നാല് ചുമരുകൾക്കിടയിൽ ചുരുങ്ങി. അയാളെ പിന്നീട് ആരും കണ്ടില്ല. സൂര്യപ്രകാശമേൽക്കാതെ ശരീരം വിളറി വെളുത്തു. തലമുടി തോളിലേക്ക് വളർന്നു താണു. കണ്ണുകൾ നിത്യദുഃഖത്തിൻ്റെ വിളക്കുകളായി. ഒരു ദിവസം പാതിരാവ് കഴിഞ്ഞപ്പോൾ, മയ്യഴിയുടെ മക്കൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ, മൂപ്പൻ സാഹിബിൻ്റെ വിരുന്ന് കഴിഞ്ഞ് അവസാനത്തെ കുതിരവണ്ടിയും അപ്രത്യക്ഷമായപ്പോൾ, ലെസ്ലി സാഹിബിൻ്റെ ബംഗ്ലാവിൻ്റെ മുകളിൽ നിന്ന് ഗിത്താർ സംഗീതം ഉയർന്നു. ദുഃഖിതൻ്റെ സംഗീതം, ഷണ്ഠൻ്റെ സംഗീതം. കാലം കടന്നുപോയി. ലെസ്ലി സാഹിബിന് അൽബേർ എന്നേ നഷ്ടപ്പെട്ടിരുന്നുവല്ലോ. ഗസ്തോൻ മരിച്ചതിന് തുല്യമായി തീർന്നു. ആ വേദനയിൽ നിന്ന് ലെസ്ലി സാഹിബിന് മോചനം ലഭിച്ചില്ല. ആ വേദനയോടെ തന്നെ ലാലി പ്രഭുവിൻ്റെ പിൻഗാമിയെന്ന് അവകാശപ്പെട്ട ക്ലെമാം സാഹിബിൻ്റെ അരികിൽ നെഞ്ചിൽ ഒരു കുരിശുമായി
ലെസ്ലി സായിബ് ഇന്ന് ശാശ്വത വിശ്രമം കൊള്ളുന്നു. അധ്യായം 3. ജീവബീജത്തിന്റെ നിറവും ക്രൗഞ്ചു ദ്വീപിന്റെ നിശബ്ദതയുമാർന്ന ഒരു പ്രഭാതത്തിലായിരുന്നു ദാസന്റെ ജനനം. പാതിരാക്കോഴികൾ കൂകി. കന്യാചർമ്മം പോലെ നേർത്ത ഇരുട്ട് മയ്യഴിയെ മൂടിക്കിടന്നു. കോലായിൽ വിരിച്ചിരുന്ന ജവക്കാളത്തിൽ കിടന്ന് ദാമു റൈറ്റർ ഉറങ്ങുകയായിരുന്നു. കൗസുവിന് മാസം തികഞ്ഞതോടെ വെളിയിലാക്കിയിരുന്നു കിടപ്പ്.
എനിക്ക് വയ്യമ്മേ, എന്റെ ഈശ്വര,
ദാമു റൈറ്റർ ഉണർന്ന് കാതോർത്തു. കൗസുവിന്റെ സ്വരം തിരിച്ചറിഞ്ഞപ്പോൾ അയാൾ എഴുന്നേറ്റ് അകത്തേക്ക് ചെന്നു. അകത്ത് വെളിച്ചത്തേക്കാൾ ഏറെ പുക വിസർജിക്കുന്ന മുട്ടവിളക്ക് കത്തി നിന്നിരുന്നു. അഴിഞ്ഞുകിടക്കുന്ന തലമുടിക്കിടയിൽ നിറഞ്ഞ രണ്ട് കണ്ണുകൾ, രക്തപ്രകാശമില്ലാത്ത മുഖം. കൗസുവിന് നൊമ്പരം തുടങ്ങി. കുറമ്പിയമ്മ അറിയിച്ചു. ദാമു റൈറ്ററുടെ കണ്ണുകൾ ഭാര്യയുടെ കൈത്തണ്ടയിന്മേൽ പതിഞ്ഞു. ചോര കിനിയുന്നുണ്ടായിരുന്നു. ഉടുമുണ്ടിലും രക്തം കാണാമായിരുന്നു.
ഇതെന്താ കൗസു?
സൃഷ്ടിയുടെ വേദന അനുഭവിക്കുന്ന കൗസുവിന് മിണ്ടാൻ കഴിഞ്ഞില്ല. കുറമ്പിയമ്മയാണ് മറുപടി കൊടുത്തത്. ഓള് കടിച്ചതാ. റൈറ്റർ സ്വന്തം കൈത്തണ്ടയിൽ കടിയേറ്റതുപോലെ ഒന്ന് പുളഞ്ഞു.
അയ്യോ, ഒന്നും മിണ്ടാതിരിക്കും മോളെ.
കുറമ്പിയമ്മ കൗസുവിൻ്റെ അരികിലിരുന്ന് അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ തുടങ്ങി. പെണ്ണായി പിറന്നാൽ ഇതൊക്കെ സഹിച്ചേ തീരൂ. റൈറ്റർ എന്തു ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. പിന്നീട് പേറ്റിച്ചിയെ വിളിക്കുവാനായി പുറത്തിറങ്ങി.
ഈ നേരം കെട്ട നേരത്തോള് വരുമോ?
ദാമു ഇറങ്ങിയപ്പോൾ കുറമ്പിയമ്മ സ്വയം ചോദിച്ചു. ഗ്രഹണരാത്രിയുടെ ശൂന്യതയും മൗനവും, വിശുദ്ധ കന്യാമറിയത്തിൻ്റെ ദേവാലയം നരച്ച ഇരുട്ടിൽ മൂടിക്കിടന്നിരുന്നു. വിജനമായ പാലത്തിന് ചുവട്ടിലൂടെ മയ്യഴിപ്പുഴ ഒഴുകിക്കൊണ്ടിരുന്നു. ദാമു ധർമ്മശാലയുടെ അരികിലുള്ള പേറ്റിച്ചി കുഞ്ഞാണിയുടെ പുരയിലേക്ക് ധൃതിയിൽ നടന്നു. റിയൂ ദിഗുവൺമാനിലെത്തിയപ്പോൾ അകലെ കുതിരവണ്ടികളുടെ ഘോഷയാത്ര അയാൾ കണ്ടു. പാതിരാവിൻ്റെ നിശബ്ദതയിൽ കുളമ്പടിയും മണിക്കിലുക്കവും. വിളറിയ ആകാശത്തിന് ചുവട്ടിലൂടെ സമുദ്രത്തിൻ്റെയും നദിയുടെയും തീരത്തിലൂടെ കുതിരവണ്ടികൾ ഒന്നിനു പിറകെ മറ്റൊന്നായി നീങ്ങിക്കൊണ്ടിരുന്നു. കുതിരവണ്ടികൾ അടുത്തെത്തിയപ്പോൾ ദാമു റൈറ്റർ നിരത്തിൻ്റെ ഓരം ചേർന്നു നിന്നു. വണ്ടികൾ ഒന്നൊന്നായി അയാളെ കടന്നുപോയി. വണ്ടിക്കുള്ളിൽ ഉറക്കം തൂങ്ങുന്ന തൊപ്പിവെച്ച തലകൾ, വീഞ്ഞിൻ്റെ ലഹരിയിൽ ഇരുന്ന് മയങ്ങുന്ന ദാവീദ് സായിബ്, മേയർ ചെക്കുമൂപ്പർ, സെറിയാം ആംറത്രേറ്റ് കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയ വീരപുരുഷന്മാർ. ദാവീദ് സായിബിൻ്റെ കുതിരവണ്ടിയും പോയി. കുറമ്പിയമ്മ ആരോടെന്നില്ലാതെ പറഞ്ഞു. കുറേ നേരം തലയിട്ട് ഉരുട്ടിയ ശേഷം വിയർത്ത മുഖവുമായി അനങ്ങാതെ കൗസു കിടക്കുകയാണ്. മൂപ്പൻ സായിബിൻ്റെ വിരുന്ന് കഴിഞ്ഞ് കുതിരവണ്ടികൾ കടന്നുപോയാലും കുറമ്പിയമ്മയ്ക്ക് ഉറക്കം വരില്ല. തലയ്ക്കൽ പൊടിടപ്പിയുമായി കിടക്കുന്ന അവർ കാതോർക്കും. കുളമ്പടിയുടെ താളത്തിലും മണിക്കിലുക്കത്തിലും ചക്രങ്ങളുടെ കരച്ചിലും മയ്യഴിയിലെ മുഴുവൻ കുതിരവണ്ടികളും കുറമ്പിയമ്മ തിരിച്ചറിയും. കാണാതെ തന്നെ അവർ പറയും, ദാവീദ് സായിബിൻ്റെ കുതിരവണ്ടിയും പോയി. എല്ലാ കുതിരവണ്ടികളുടെയും താളവും സ്വരവും അവർ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. പ്രത്യേകിച്ച് ലെസ്ലി സായിബിൻ്റെ കുതിരവണ്ടിയുടെ. ലെസ്ലി സായിബ് അന്തരിച്ചു. എങ്കിലും ഇന്നും 1000 കുതിരവണ്ടികളുടെ താളങ്ങളിൽ നിന്നും സ്വരങ്ങളിൽ നിന്നും ലെസ്ലി സായിബിൻ്റെ കുതിരവണ്ടിയുടെ താളവും സ്വരവും കുറമ്പിയമ്മ തിരിച്ചറിയും. കുഞ്ഞാണിയമ്മയെ, ദാമു പേറ്റിച്ചി കുഞ്ഞാണിയുടെ കഥകിൽ മുട്ടി വിളിച്ചു. ആരായി ഈ നട്ടപ്പാതിരയ്ക്ക്? ഞാനാ ദാമു. ഏത് ദാമു ആടോ? ആധാരം എഴുതുന്ന ദാമു. നിനക്കെന്താ ഇപ്പം വേണ്ടത്? ഒന്ന് വാതിൽ തുറക്കൂ എൻ്റെ കുഞ്ഞാണിയമ്മേ. അകത്ത് വെളിച്ചം തെളിഞ്ഞു. കയ്യിൽ മുട്ടവിളക്കുമായി കുഞ്ഞാണിയമ്മ വാതിൽ തുറന്നു. മൂർധാവിൽ കെട്ടിവെച്ച ശുഷ്കിച്ച മുടി, നീട്ടി വളർത്തിയ കാതുകൾ ചുമലിൽ തൊടുമായിരുന്നു.
കൗസുവിന് നൊമ്പലം തുടങ്ങി. നിങ്ങളൊന്ന് വരണം. കൗസുവിൻ്റെ കഷ്ടപ്പാട് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയൂല കുഞ്ഞാണിയമ്മ എനിക്ക്.
ഇനി നടക്ക്, നേരം വെളുക്കുമ്പോൾ ഞാനങ്ങ് എത്തിയേക്കാം.
അയ്യോ കുഞ്ഞാണിയമ്മേ.
കുഞ്ഞാണിയമ്മയുടെ സ്വഭാവമായിരുന്നു അത്. ആരെങ്കിലും ചെന്ന് വിളിച്ചാൽ വരില്ലെന്നേ പറയൂ. കൂടുതൽ പണം കിട്ടുവാനുള്ള അടവ്.
റൈറ്ററെ, ഇനിയൊരു ആണല്ലേ നിന്റെ കൂടെ ഈ പാതിരക്ക്, ഞാനെങ്ങനെയാ ഒറ്റക്ക് വരിക?
അമർഷം ഉള്ളിലടക്കി വെച്ച് കേണു.
എന്താ നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ തരാം. ഈശ്വരനെ വിചാരിച്ചൊന്ന് വാ. കുഞ്ഞാണിയമ്മയുടെ കണ്ണുകൾ ദുരാഗ്രഹത്താൽ തിളങ്ങി. എന്ത് തരും? കാലുറുപ്പ്യ. അന്ന് കാലുറുപ്പിക വലിയൊരു തുകയായിരുന്നു. കുഞ്ഞാണിയമ്മയ്ക്ക് തൃപ്തിയായി. മുണ്ടു മാറ്റി ദാമുവിൻ്റെ കൂടെ ഇറങ്ങി. എൻ്റെ മോളെ ഒന്ന് കരയാതിരിക്ക് കൗസു, പേറ്റിച്ചിപ്പം വരും, എൻ്റെ പൊന്നുമോളല്ലേ. കുറമ്പി അമ്മ കരയുന്ന കൗസുവിനെ സമാധാനിപ്പിക്കുകയായിരുന്നു. കൗസു ചുണ്ടുകൾ കടിച്ചു പൊട്ടിച്ചിരുന്നു, വായ നിറയെ ചോര. ദാമുവും പേറ്റിച്ചിയും കയറി വന്നപ്പോൾ കുറമ്പി അമ്മയ്ക്ക് ആശ്വാസമായി. ദാമുവിൻ്റെ മുമ്പിൽ കഥകുകൾ അടഞ്ഞു. സൃഷ്ടിയുടെ രഹസ്യങ്ങൾ അയാൾ അറിയാൻ പാടില്ല. സൃഷ്ടിക്കുവാൻ മാത്രമേ ദാമുവിന് സ്വാതന്ത്ര്യമുള്ളൂ. വെളിയിൽ വിരിച്ചിരുന്ന ജവക്കാളത്തിൽ ചെന്നിരുന്ന് ബീഡികൾ ഒന്നൊന്നായി വലിച്ചിട്ടു. കുഞ്ഞാണി അമ്മയാണ് അകത്തുള്ളത്. കൈത്തടക്കം വന്ന പേറ്റിച്ചിയാണ്. എത്രയോ ജന്മങ്ങളെ സഹായിച്ചവൾ. ദാമുവിന് ആശ്വാസമായി. എങ്കിലും അകത്തു നിന്ന് കൗസുവിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ അറിയാതെ ഞെട്ടിപ്പോകുന്നു. കൗസു കരയാതിരി മോളെ. കുറമ്പി അമ്മയ്ക്കും കൗസുവിൻ്റെ കഷ്ടപ്പാട് കണ്ടു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവർ ചിനുങ്ങി കരയുവാൻ തുടങ്ങി. ധൃതിയിൽ ജോലി ചെയ്യുന്ന പേറ്റിച്ചി അത് കണ്ട് ഒച്ചയെടുത്തു. നിങ്ങൾ പോയി കിടന്നുറങ്ങിക്കോളിങ് കുറമ്പിയമ്മേ. എൻ്റെ മാതാവ്, എൻ്റെ കൗസുവിന്, നിങ്ങൾ പോകുന്നുണ്ടോ ഇവിടുന്ന്? പേറ്റിച്ചി കുറമ്പി അമ്മയെ വെളിയിലേക്ക് തള്ളി. എന്തോ പിറുപിറത്ത് കൊണ്ട് അവർ പത്തായത്തിന്മേൽ കയറിയിരുന്നു. മൂന്ന് വ്യാഴവട്ടക്കാലം കേളുവച്ചൻ്റെ കൂടെ കിടന്നത് ഇതേ പത്തായത്തിന്മേലായിരുന്നു. ആ കേളുവച്ചൻ ഇന്ന് എവിടെ? പത്തായത്തിനരികിൽ മുറിയുടെ മൂലയിൽ കുഴിച്ചിട്ട മൽക്കലത്തിൽ, ചെത്തിപ്പൂക്കളുടെ ഇതളുകൾക്കിടയിൽ. കുറമ്പി അമ്മ മടിയിൽ നിന്ന് പൊടിടപ്പി പുറത്തെടുത്തു. ഒരു നുള്ളു പൊടി മൂക്കിൽ തള്ളിക്കയറ്റിയ ശേഷം പത്തായത്തിന്മേൽ നിവർന്നു കിടന്നു. കൗസുവിൻ്റെ ഒച്ച ഇപ്പോൾ കേൾക്കുവാനില്ല. കുറമ്പി അമ്മയുടെ കണ്ണുകൾ പതുക്കെ അടയുവാൻ തുടങ്ങി. അകലെ കുളമ്പടി ഒച്ച, ധാരാളം കുഞ്ചിരോമങ്ങളുള്ള ഉശിരനായ വെള്ളക്കുതിരയുടെ പാദപതനങ്ങൾ. കുറമ്പി അമ്മ ഞെട്ടി ഉണർന്നു. അവരുടെ കാതുകൾ ആയിരം കാതുകളുടെ ശ്രവണശക്തി ആർജിച്ചു. നെഞ്ച് തുടി കൊട്ടി. കുളമ്പടി ഒച്ച അടുത്തടുത്ത് വന്നു. വണ്ടിച്ചക്രങ്ങളുടെ കിരുകിരിപ്പ്, കുളമ്പടിയും ചക്രങ്ങളുടെ ശബ്ദവും പെട്ടെന്ന് നിന്നു. കുറമ്പി, കുറമ്പി, ഇച്ചിരി പൊടി തരുവോ? രണ്ടു കൊല്ലം മുമ്പ് മരിച്ച ലെസ്ലി സാഹിബിൻ്റെ സ്വരം. കുറമ്പി അമ്മ അടിമുടി കോരി തരിച്ചുപോയി. അനങ്ങാൻ കഴിയാതെ, ശബ്ദിക്കാൻ കഴിയാതെ അവർ കിടന്നു. കുറമ്പി, കുറമ്പി, ഇച്ചിരി പൊടി തരുവോ? ചലനമറ്റു കിടക്കുന്ന കുറമ്പി അമ്മയുടെ കണ്ണുകൾ വെള്ളത്താൽ നിറഞ്ഞു. അനങ്ങാൻ കഴിയാതെ, മിണ്ടാൻ കഴിയാതെ അവരങ്ങനെ കിടന്നു. സമയം കഴിഞ്ഞു പോകുന്നു. അവസാനം കുളമ്പടി ഒച്ച അകന്നകന്നു പോകുകയായി. എവിടെയോ ഒരു കോഴി കൂവി. ദേവാലയത്തിൽ നിന്ന് പ്രഭാതമണി മുഴങ്ങി. മയ്യഴിപ്പുഴയിൽ ആദ്യ കിരണങ്ങൾ പരന്നു. ഒരു കുഞ്ഞിൻ്റെ ബലഹീനമായ കരച്ചിൽ, കൂടെ ദാമുവിൻ്റെ ആഹ്ലാദം നിറഞ്ഞ ശബ്ദം. അമ്മേ, ആണ്. അങ്ങനെ ദാസൻ ജനിച്ചു. അങ്ങനെ അതിഭൗതിക രഹസ്യങ്ങളെ ഗർഭം ധരിച്ച് കിടക്കുന്ന സമുദ്രത്തിൽ അകലെ സ്ഥിതി ചെയ്യുന്ന ജന്മങ്ങൾക്കിടയിലെ ആത്മാവുകളുടെ വിശ്രമസ്ഥലമായ വെള്ളിയാങ്കല്ലിൽ നിന്ന് ഒരു തുമ്പി മയ്യഴിയിലേക്ക് പറന്നു വന്നു.